العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يحكم النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا وكانوا عليهم شهداء ولا تخشوني الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون. ഏതാനും ദശവത്സരങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുകയും ഇസ്ലാമിന്റെ കൈവശാവകാശികൾ നിങ്ങളാണെന്ന് അനർഹമായി വാദിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളുടെ പത്രകോളങ്ങളിലും പേജുകളിലും മുഴങ്ങിക്കേറ്റിരുന്ന വിപൽക്കരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ഹുക്കൂമത്തെ ഇലാഹി എന്നത്. പിന്നീട് അവർ തന്നെ സ്വയം അത് വിസ്മൃതിയുടെ മണ്ണിൽ കുഴിച്ചുമുടുകയും ചെയ്തു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇനി ഹുക്കുമില്ലാലില്ല, വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാർക്കുമില്ല എന്നതായിരുന്നു ഉത്തരവാദിത്വം. എക്കാലത്തും പൊതുജനങ്ങൾക്കിടയിൽ നല്ല മാർക്കറ്റുണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്വം. പല അനർത്ഥങ്ങളും കുഴപ്പങ്ങളും ഈ ലോകത്തുണ്ടാക്കിയ ഉത്തരവാദിത്വം. അപ്രായോഗികമായ ഒരു ഉട്ടോപ്യൻ പദ്ധതിയായ ഉത്തരവാദിത്വം ഇതാണ്. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവീക ഭരണം. ചരിത്രത്തിലൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ദൈവീക ഭരണമുണ്ടായി, ഇവർ പറയുന്ന രീതിയിലുള്ള ഏതാണ്ടൊരു ദൈവീക ഭരണമുണ്ടായത് വളരെ പരിമിതമായ വർഷങ്ങളാണ്. ഇസ്ലാമിന്റെ ആഗമനോദ്ദേശം ഇവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണെങ്കിൽ അള്ളാഹുവിനാൽ നിയുക്തരാക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചുമതല അതായിരിക്കണമല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെ ഉണ്ടായിരുന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധന ചരിത്രം പരിശോധിക്കുമ്പോൾ അവരാരും തന്നെ ഒരു ഭരണകൂടം സ്ഥാപിക്കുവാനോ ദൈവത്തിന് ഒരു ഭരണകൂടം സ്ഥാപിച്ചു കൊടുക്കുവാനോ വൃദ്ധ പരിശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ബനൂ ഇസ്രായേൽ സമുദായം മൂസാ നബിയുടെ കാലത്ത് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് നിയമിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് മൂസാ നബി മുഖേന. അങ്ങനെ താലൂത്ത് എന്ന ആളെ അള്ളാഹു ഇസ്രായേൽ സമുദായത്തിന് രാജാവായി
നിയോഗിച്ചു കൊടുത്തപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തു. അയാൾക്ക് കഴിവില്ല, സാമ്പത്തികമായി ഞങ്ങളോളം കഴിവ് അയാൾക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാലൂത്തുമായുള്ള ഒരു സമരത്തിൽ, ഒരു യുദ്ധത്തിൽ ജാലൂത്തിന് വധിച്ചത്, ജാലൂത്തിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് ഗോലിയാത്ത് എന്നാണ്. ഭാഷാന്തരം ത്തിലുള്ള വ്യത്യാസങ്ങളാണത്. ഈ ഗോലിയാത്തിനെ അഥവാ ജാലൂത്തിനെ വധിച്ചത് ദാവൂദാണ്. ആകസ്മികമായി അങ്ങനെ സംഭവിച്ചു ആ യുദ്ധത്തിൽ. അങ്ങനെ ഭരണാധികാരം ദാവൂദ് പോലും ഓർക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു ചേർന്നു. ഒന്നാമത്തെ ഭരണം അവിടെയാണ് ആരംഭിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പുത്രനായ സുലൈമാൻ നബിക്ക് പൈതൃകമായി കിട്ടി. ഇവർ പറയാറുണ്ട്, പ്രവാചകന്മാർ അനന്തരാവകാശമെടുക്കാറില്ല, അവക്കുന്നാല നൂറസു, ഞങ്ങൾ അനന്തരാവകാശമെടുക്കാറില്ല എന്ന് ഒരു കള്ള ഹദീസ് കെട്ടിക്കൊണ്ട് നബിയുടെ അവകാശം അദ്ദേഹത്തിന്റെ പുത്രി ഫാത്തിമ വന്ന് അബൂബക്കറോട് ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് വരെ ഇവർ കെട്ടിയുണ്ടാക്കി. വാസ്തവത്തിൽ ഖുർആൻ പറഞ്ഞതെന്താണ്? വരിസ്ത സുലൈമാൻ ദാവൂദ, സുലൈമാൻ നബി ദാവൂദിനെ അനന്തരാവകാശമെടുത്തു എന്നാണ്. വളരെ അഭിമാനപൂർവ്വം തന്നെ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ അനന്തരാവകാശം എടുക്കപ്പെടാറില്ല എന്ന ഹദീസ് പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ സിദ്ധാന്തങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അപ്പൊ ഈ വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് മതപരമായ വിധിയാണ്, അല്ലാതെ മറ്റ് വിധികളല്ല. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്ന അൻസല തൗറാത്ത്, നാം തൗറാത്തിനെ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ പഴയ നിയമം അവതരിപ്പിച്ചിരിക്കുന്നു. ഫീഹി അതിലി ഹുദൻ, മാർഗദർശനമുണ്ട്, നൂറുൻ പ്രകാശമുണ്ട്. എന്നിട്ട് യഹ്കുമു ബിഹൻ നബിയൂന, ആ തൗറാത്ത് കൊണ്ട് പ്രവാചകന്മാർ വിധിക്കുന്നു. അല്ലദീന അസ്ലമു, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പരിപൂർണമായി വിധേയരായ പ്രവാചകന്മാർ ആ തൗറാത്ത് കൊണ്ട് വിധിക്കുന്നു. ആർക്ക് വേണ്ടി? ഇല്ലദീന ഹാദു, ജൂതന്മാരായ യഹൂദികളായ ആളുകൾക്ക്. അതുപോലെ വർറബ്ബാനിയൂന വൽ അഹ്ബാറ, ദിവ്യ വിജ്ഞാനം കിട്ടിയ ആളുകളും നിയമജ്ഞന്മാരും പണ്ഡിതന്മാരും അതുകൊണ്ട് വിധിക്കുകയും ചെയ്യുന്നു. ബിമത്തുഹ്ഫിളു, ഈ തൗറാത്തിന്റെ സംരക്ഷണം അവരെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരും അത് വിധിച്ചു കൊടുക്കുന്നു. ഒക്കാനും അലീ ശോദ, അവരതിന് സാക്ഷികളുമാണ്. അതുകൊണ്ട് ഫലാ തക്ഷ ഉന്നാസ, നീ ജനങ്ങളെ ഭയപ്പെടരുത്. വക്ഷവുനി, എന്നെ നിങ്ങൾ ഭയപ്പെടുക. വലാ തെസ്തറൂബി ആയാത്തി സമനൻ ഖലീല, എന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് തുച്ഛമായ പരിമിതമായ വില വാങ്ങുകയും ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു പറയാണ് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതുകൊണ്ട് ആര് വിധിക്കുന്നില്ലയോ ഫൗലായിക്കഹുമുൽ കാഫിറൂൻ, അവരാണ് സത്യനിഷേധികൾ. അപ്പൊ മതപരമായ കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ടത് അല്ലാഹു അവതരിപ്പിച്ച തത്വജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലൂടെ മൂലഗ്രന്ഥത്തിലൂടെയാണ് എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. മറ്റൊന്ന്, വകതബ്ന അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സി വൽ ഐന ബില്ലൈനി വൽ അംഫ ബില്ലംഫി വൽ ഉദന ബില്ലംഫ. ഖുർആനിലെ ഖിതാബ്, ഖുർആനിലെ ഖിതാബ് പ്രതിക്രിയയെ സംബന്ധിച്ച് പറഞ്ഞത് ഈ പ്രതിക്രിയയിലാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിലനിൽപ്പുള്ളത്. ഒരു പ്രതിക്രിയയും ഒരു അക്രമിക്കതിലും നടത്തപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ മനുഷ്യന്റെ ജീവിതം ഒരു അരക്ഷിത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഈ സിദ്ധാന്തം, അതായത് ഖുർആനിലുള്ള ഈ സിദ്ധാന്തം, കത്തബിന അലൈഹിം ഫീഹാദിൽ, അവർക്ക് വേണ്ടിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അന്ന നഫ്സ ബിന്നഫ്സി, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അതിന് പകരം കൊലയാളിയെ കൊല്ലുക എന്നുള്ളത്. അതുപോലെ ഐന ബില്ലൈന, ഒരാൾ ഒരു മനുഷ്യന്റെ കണ്ണ് നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയവന്റെ കണ്ണും പകരം നഷ്ടപ്പെടുത്തുക. അതുപോലെ വൽ അംഫു ബില്ലും സി വൽ ഉദിനു ബില്ലുദിനി വത്തിന്നു ബിത്തിന്നി വൽ ജുർഹു, പരിക്ക് പറ്റുക, പല്ല് നഷ്ടപ്പെടുത്തുക, അതുപോലെ ചെവി മൂക്ക് ഇവയെല്ലാം നഷ്ടപ്പെടുത്തിയാൽ അതിന് തത്തുല്യമായ ശിക്ഷയാണുള്ളത്. ഇതൊക്കെയാണ് ഒരു ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹിയിൽ നടപ്പാക്കപ്പെടുന്ന പിന്നെ പ്രതികാരങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ കോഡുകളിലുള്ള ശിക്ഷകൾ ഇതൊക്കെയാണ്. ഇപ്പോ ഒരു മനുഷ്യൻ മദ്യം സേവിച്ചാൽ, മദ്യം ഇസ്ലാം നിരോധിച്ചതാണ്, ഖുർആൻ നിരോധിച്ചതാണ്, അത് സേവിച്ചാൽ എന്താണ് അവന് കൊടുക്കേണ്ട ശിക്ഷ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, അതൊക്കെ അതാത് കാലത്ത് സമൂഹത്തിലുള്ള നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഖുർആൻ പറഞ്ഞു അമ്രുഹും ഷൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവരന്യോന്യം ആലോചിച്ച് തീരുമാനിക്കുന്നു. അതിൽ ഓരോ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുവാനും ചിന്തിക്കുവാനും തദടിസ്ഥാനത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അത് പറയാതിരുന്നത്. സമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ, ഈ ആരെങ്കിലും അത് വിട്ടു ചെയ്തു കൊടുക്കുകയാണ്. ഒരാള് മറ്റൊരാൾ വധിച്ചു, ഈ വധിക്കപ്പെട്ട കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബക്കാരെ കൊലയാളിക്കത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിന് കുറ്റമില്ലാതെ ഫഖ കഫാറത്തുല്ലോ, അത് അവനുള്ള പ്രായശ്ചിത്തമാണ്. എന്നിട്ട് പറഞ്ഞു വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലായികഹുമുൽ ഫാസിഖൂൻ, ആരെങ്കിലും അല്ലാഹു അവതരിപ്പിച്ചതുകൊണ്ട് വിധിക്കുന്നില്ലെങ്കിൽ അവൻ ദുർമാർഗികളാണ്, ഫാസിഖുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ യഹ്കും അഹ്ലുൽ ഇൻജീൽ, ഇൻജീലിന്റെ ആളുകൾ, ബൈബിളിന്റെ ആളുകൾ, വൽ യഹ്കും അഹ്ലുൽ ഇൻജീൽ ബിമാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതുകൊണ്ട് അവർ വിധിക്കട്ടെ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലായികഹുമുൽ ഫാസിഖൂൻ കാഫിറൂൻ, നമുക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഹുക്കുമ്, അല്ലാഹുവിനല്ലാതെ ഹുക്കുമ് വിധി പറയാനുള്ള അവകാശമില്ല എന്ന് പറയുന്ന മതപരമായ ഒരു കാര്യത്തിൽ ഖുർആൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ അല്ലാഹു എന്ത് നിർദ്ദേശം തന്നു, ആ നിർദ്ദേശത്തെ പാടെ വിഗണിച്ചുകൊണ്ട് അതിന് വിപരീതമായി കടകവിരുദ്ധമായി മറ്റൊരു വിധി നടപ്പാക്കാൻ ആർക്കും അവകാശമില്ല. ബൈബിൾ പറയാണ് മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെ കൊല്ലുന്നവൻ അതിന് പകരം മറ്റൊരു മൃഗത്തെ കൊടുക്കണം, ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. അതുപോലെ ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇങ്ങനെ അവർ മറ്റവന് വരുത്തിയതുപോലെ തന്നെ അവനും കേടുവരുത്തണം. ലേവിയർ പുസ്തകം 24 അധ്യായത്തിൽ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഈ അല്ലു ബില്ലി ഒത്തിന്നു ബിത്തിന്നി എന്ന ഖുർആന്റെ അതേ സിദ്ധാന്തം തന്നെയാണ് ബൈബിളിൽ അല്ലെങ്കിൽ തൗറാത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഖുർആൻ ചോദിക്കണം, വകൈഫ യുഹക്കിമൂക وعندهم التوراة فيها حكم الله ثم يقولون من بعد ذلك وما اولئك بالمؤمنين ثم يتولون من بعد ذلك وما اولئك بالمؤمنين അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവായി സ്വീകരിക്കുക? وعندهم التوراة അവരുടെ അടുക്കൽ തൗറാത്ത് ഉണ്ട്, فيها حكم الله അതിൽ അല്ലാഹുവിന്റെ ഹുക്കുമുണ്ട്, എന്നിട്ട് അത് വിസ്മരിച്ചുകൊണ്ട് ثم يتولون من بعد ذلك അതിനുശേഷം അവർ പിന്തിരിഞ്ഞു പോകുന്നു. ഒമാ ഉലായിക്ക ബിൽമുഅ്മിനീൻ അവർ സത്യവിശ്വാസികളല്ല. അപ്പോ ബൈബിളില് ഈ ഖിസാസ് പ്രതിക്രിയയെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നബിയുടെ അടുക്കൽ വന്നവരത് മറച്ചു വെക്കുകയും അവസാനം കൈപൊക്കാൻ വേണ്ടി ജൂതന്മാർ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ വിധി തൗറാത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഇത്തരത്തിലുള്ള പ്രതിക്രിയകൾ ഈസാനബിയുടെ കാലത്തും ഉണ്ടായത്. അതാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ, ഈസാനബിയുടെ അടുക്കൽ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വ്യഭിചരിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെട്ടപ്പോൾ ജൂതന്മാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, അവളെ കല്ലെറിയുക. അപ്പൊ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ജൂതന്മാരുടെ പണിയായിരുന്നു, കല്ലെറിയുക കല്ലെറിയുക. പക്ഷെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈസാനബിയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഈസാനബി പറഞ്ഞു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. കല്ലുമായി ഉയർത്തിയ കൈകൾ യാന്ത്രികമായി താണുപോയി. കാരണം അവരിൽ ആരും പാപം ചെയ്യാത്തവരുണ്ടായിരുന്നു, പിന്നെ ആർക്കും തന്നെ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട ആഗ്രഹമുണ്ടായില്ല. ഖുർആൻ പറയുന്നു, ഫലാറബിക്കലായൂമിനൂനഹത്തായുഹക്കിമൂക്കഫീമാശതറബൈനഹും അവർ സത്യവിശ്വാസികളാവുകയില്ല. അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ നിന്നെ വിധികർത്താവായി സ്വീകരിക്കുന്നതുപോലെ അവരെ സത്യവിശ്വാസികളാവുകയില്ല. മാത്രമല്ല വൈസല്യമോ തസ്ലീമ അവരെ നബിയുടെ കൽപ്പനകൾക്ക് പരിപൂർണമായി കീഴ്പ്പെടുകയും ചെയ്യുന്നതുവരെ. ഈ ഹക്കമ എന്ന പദം അതിന്റെ വിവിധ രൂപങ്ങളിലായി ഖുർആൻ 218 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഹുക്കൂമത്ത് അഥവാ ഭരണകൂടം എന്ന പദം ഖുർആനിൽ തെരഞ്ഞാൽ കാണുകയില്ല. ഹക്കമ്മ, യഹ്കുമു, അക്കംന, അക്കംത ഇങ്ങനെയുള്ള പല പദങ്ങളും വിഭിന്ന രൂപത്തിലായി 200-ൽ സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വല്ലാഹു യഹ്കുമു ലാ മുഅത്തിബ ലിഹുക്മി, അല്ലാഹു വിധിക്കുന്നു, അവന്റെ വിധിക്ക് ദുർബലപ്പെടുത്തുന്നവനാരുമില്ല. ഓ സരിയുൽ ഹിസാബ്, അവൻ വളരെ വേഗത്തിൽ കണക്ക് നോക്കുന്നവനാണ്. അതുപോലെ വമാൽ മാലഹും മിൻ ദൂനിഹി മിൻ വലിയീൻ, അല്ലാഹുവിന് പുറമേ അവർക്ക് യാതൊരു കൈകാര്യ കർത്താവുമില്ല. വലാ യുശ്രിക്ക് ഫീ ഹുക്മിഹി, ആയത് അവന്റെ ഹുക്കുമിൽ പങ്കുചേർക്കാൻ പാടില്ല. ഇപ്പൊ റുബൂബിയത്തിൽ പങ്കു ചേർക്കുക, പിന്നെ ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക, ഇതുപോലുള്ള ഒരു ശിർക്ക് തന്നെയാണ് ഹുക്കുമിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ഇപ്പൊ റുബൂബിയത്തില് അറബികൾ പോലും പങ്കു ചേർത്തിരുന്നില്ല. ഈ ഭൂമിയെ സംരക്ഷിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കടുത്ത ബഹുദൈവ വിശ്വാസികളായിരുന്ന അറബികൾ അന്നത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞിരുന്നത് അള്ളാഹു തന്നെയാണെന്നായിരുന്നു. പക്ഷെ ഉലൂഹിയത്തിലായിരുന്നു അവർക്കുണ്ടായിരുന്ന ശിർക്ക്. പക്ഷെ ഇന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് ഉലൂഹിയത്തിലും ശിർക്കുണ്ട്, റുബൂബിയത്തിലും ശിർക്കുണ്ട്. മാത്രമല്ല അവർക്ക് ഹുക്മിൽ വരെ ശിർക്കുണ്ട്. എങ്ങനെ ശിർക്ക് ചേർത്തത്? ഖുർആൻ പറഞ്ഞു, ലൈംഗിക അരാജകത്വം നടത്തി അഥവാ വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും ഖുർആന്റെ വിധിയെ അവർക്ക് 100 അടിക്കുക, അതാണ് അള്ളാന്റെ ഹുക്കും. ഫജിലിദൂ കുല്ലവാഹിരിം മിനുമാമിയത്ത ജൽദത്ത്, രണ്ടാൾക്കും 100. വലാ തഖുറുക്കും ബിഹിമാ റൗഫത്തും ഫീ ദീനിൽ, അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ അവർ രണ്ടുപേരെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു കാരണവും ഉണ്ടായിരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘവും അവിടെ ഹാജരായിക്കൊള്ളട്ടെ എന്ന് വെച്ചാൽ കുറ്റം ചെയ്യാത്ത ആളുകൾക്കും അതൊരു പാപം, അതൊരു പാഠമായിരിക്കട്ടെ എന്നുള്ള നിലക്കാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഇവരെന്താക്കി, അള്ളാഹുവിന്റെ ആ വിധി പാടെ മാറ്റിവരച്ചുകൊണ്ട് അതിന് വിപരീതമായി മുഹമ്മദ് നബി പോലും അള്ളാഹുവിന്റെ ഈ വ്യക്തമായ വിധിയിൽ പങ്കു ചേർത്തു അല്ലെങ്കിൽ പങ്കാളികളായ അല്ലെങ്കിൽ അത് ബഹുമാനിച്ചില്ല. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുഖത്തിൽ പറയുകയാണ്, യഖൂലു ഖായിലുൻ ലാ നജിദു ഹദ്ദൈനി ഫീ കിതാബില്ലാഹി. കുറച്ചു കാലം കഴിഞ്ഞാൽ ആരെങ്കിലും പറയും, ലാ നജിദു ഹദ്ദൈനി ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രണ്ട് ഹദ്ദ് ഞങ്ങൾ കാണുന്നില്ല. ഒരഹദ്ദേ കാണുന്നു, അതേതാണ്? നൂറടി അടിക്കുക എന്നുള്ളത്, എറിഞ്ഞു കൊല്ലുക എന്നുള്ള ഹദ്ദ് ഞങ്ങൾ കാണുന്നില്ല. എന്നിട്ട് നുണ വീണ്ടും തുടരുകയാണ്, ഫഖദ് റജമ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ എറിഞ്ഞു വന്നു, വറജംന ഞങ്ങളും എറിഞ്ഞു വന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലൗലാ യഖൂല الناس സാദ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ കിതാബില്ലാഹി തആല ലകതബ്തുഹ. ആ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ നിലകൊള്ളുന്നത്, അവനെക്കൊണ്ട് സത്യം, ലൗലാ യഖൂല الناس, ജനങ്ങൾ പറയുന്നത് ഞാൻ ഭയപ്പെടുമായിരുന്നില്ലെങ്കിൽ, എന്താ ഉമർ ജനങ്ങൾ പറയുക, സാദ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് കൈകടത്തി വർദ്ധിപ്പിച്ചു എന്ന് ജനങ്ങൾ പറയുന്നത് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ലക്കത്തബ്തുഹ, ആയത്തിന്റെ റജിമ ഹദ് ഞാൻ അതിൽ എഴുതി ചേർക്കുമായിരുന്നു. ഖുർആനിലെ എന്താ ആയത്ത് റജിമ? അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ ദനയാ ഫർജിമൂഹുമൽ ബത്തത്ത. വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും, അതായത് ശൈഖ് എന്ന് പറഞ്ഞാൽ വിവാഹിതനായ മനുഷ്യനെയും പുരുഷനെയും സ്ത്രീകളെയും നിങ്ങൾ നിശേഷം എറിഞ്ഞുകൊല്ലുക എന്ന് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കാണപ്പെടാത്ത ആയത്തെ കുറച്ചു കാലം കഴിഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ പറയുമെന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എഴുതി ചേർക്കുമായിരുന്നു എന്ന് ഉമറിന്റെ പേരിൽ ഒരു നുണ വെച്ചു കെട്ടി എന്ന് മാത്രമല്ല, റജമ റസൂലുള്ളാഹി, റസൂൽ എറിഞ്ഞു വന്നു, ഞങ്ങളും എറിഞ്ഞു വന്നു എന്ന് പറയുമ്പോൾ റസൂലിനെയും അള്ളാഹുവിന്റെ വിധിയിൽ പങ്കാളിയാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയിൽ റസൂൽ പങ്കു ചേർത്തു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഖുർആൻ നൂറടി എന്ന ഹുക്കും പറഞ്ഞപ്പോൾ അതല്ല, അവർ എറിഞ്ഞു കൊല്ലുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹുക്കുമിൽ പങ്കു ചേർത്തു. ഉലൂഹിയത്തിലും റുബൂബിയത്തിലും പങ്കു ചേർത്താൽ മുശ്രിക്കാകുന്നത് പോലെ തന്നെ ഹുക്കുമിൽ പങ്കു ചേർത്താലും മുശ്രിക്കാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഖുർആൻ ഈ പ്രാർത്ഥനാ സമയങ്ങളിലെല്ലാം തന്നെ അലങ്കാര വേഷം ധരിക്കണമെന്നാണ് പറഞ്ഞത്. പുതു സീനത്തക്കും ഇണ്ടക്കുല്ലി മസ്ജിദും, എല്ലാ പ്രാർത്ഥനയുടെ അവസരത്തിലും അല്ലെങ്കിൽ എല്ലാ ദേവാലയങ്ങളിലും പള്ളികളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം കൈക്കൊള്ളുക എന്നാണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇന്ന് ശരീഅത്ത് ഉണ്ടാക്കിയത്. സ്ത്രീകൾക്ക് നമസ്കരിക്കണമെന്നെങ്കിൽ ഇന്ന് പിന്നെ നമസ്കാര കുപ്പായം എന്ന വൃത്തികെട്ട സാധനം വേണം. അതില്ലെങ്കിൽ അവൾക്ക് നമസ്കരിക്കാൻ കഴിയില്ല, അവൾ നമസ്കാരം ചോർന്നു പോകും. പലപ്പോഴും കല്യാണത്തിന് പോകുന്നു, ആസ്പത്രിയിൽ പോകുന്നു, മരിച്ചെടുത്ത് പോകുന്നു, അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം അവിടെ തങ്ങുന്നു. അപ്പോൾ നമസ്കരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൾക്ക് നമസ്കാര കുപ്പായമില്ല, അതിട്ടാലേ നമസ്കാരം ശരിയാവുള്ളൂ, അതാണ് അലങ്കാരമെന്നാണ് അവരെ പഠിപ്പിച്ചത്. ഇവിടെ അള്ളാഹുവിന്റെ ഈ വ്യക്തമായ പരിശുദ്ധ ഖുർആനിന്റെ ഈ വ്യക്തമായ കൽപ്പനയിൽ അവർ പങ്കു ചേർത്തു. പിന്നെ മറ്റൊന്ന്, ഖുൽ മൻ ഹറമ ദീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ്. അള്ളാഹു ചോദിക്കുന്നു, ഖുൽ മൻ ഹറമ ദീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി, അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉൽപാദിപ്പിച്ചു കൊടുത്ത അലങ്കാരം ഹറാമാക്കുന്നവൻ എവനാടാ? അതുപോലെ വത്തയ്യിബാത്തി മിനർ റിസ്ഖ്, നല്ല ഭക്ഷണ സാധനങ്ങളും. ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, നീ പറയുക അത് സത്യവിശ്വാസികൾക്കുള്ളതാണ്. എപ്പോൾ? ഫിൽ ഹയാത്തി ദുനിയ, ഐഹ്യ ജീവിതത്തിൽ. ഖാലിസത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പരലോകത്ത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. കദാലിക നുഫസ്സിലുൽ ആയാത്തി ഖൗമിയ യഅലമൂൻ, അപ്രകാരമാണ് അള്ളാഹു വിവരമുള്ള ഒരു ജനവിഭാഗത്തിന് ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, നല്ല പാർപ്പിടങ്ങൾ, സ്വർണം, വെള്ളി, അതുപോലെ നല്ല പിന്നെ വളർത്തുമൃഗങ്ങൾ, എന്തെല്ലാം കുതിരകൾ, എല്ലാം അതിൽപ്പെടും. അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അവൽ ബനീന വൽ കനാത്തിരിൽ മുഖന്തരത്തി മിനൽ ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അനാമി വൽ ഹർസി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് സ്ത്രീകള്, സന്താനങ്ങള്, സമ്പത്തുകള്, യുദ്ധത്തിന് സുസജ്ജമായ കുതിരകള്, കന്നുകാലികള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, ഇവയെല്ലാം തന്നെ ഭംഗിയായി കാണിക്കപ്പെട്ടു, അലങ്കാരമായി കാണിക്കപ്പെട്ടു. അപ്പൊ ഇവയെല്ലാം അലങ്കാരമാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ അലങ്കാരം നിഷിദ്ധമാക്കാനുള്ള അവകാശം ആർക്കുമില്ല. എന്നിട്ട് ഈ ഖുർആന്റെ ഈ വ്യക്തമായ കൽപ്പന ഉണ്ടായിട്ട് പോലും നബി പട്ടും സ്വർണവും ഈ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാക്കി എന്ന് ഹദീസ് എഴുതി വെച്ചപ്പോൾ ഇവരെ ഹുക്കുമിൽ നബിയെ പങ്കു ചേർത്തുകൊണ്ട് മുശ്രിക്കായി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ ഖുർആൻ പറഞ്ഞു, ഷഫായത്ത് ആർക്കുമില്ല. മൻവല്ലദീ യഷ്ഫഉ ഇന്ദഹു ഇല്ലാ ബീദിനി, അള്ളാഹുവിന്റെ അടുക്കലവന്റെ അനുവാദം കൂടാതെ ശുപാർശ നടത്തുന്നവൻ എവനാടാണെന്ന് ചോദിച്ചു. ആരുമില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവൻ പ്രയോഗിച്ചത്. എന്നിട്ടാ അള്ളാഹുവിന്റെ മുമ്പിൽ, അർശിന്റെ മുമ്പിൽ നബി ശുപാർശ നടത്തുന്നവർ എഴുതി വെച്ചു. എന്താ ശുപാർശ എല്ലാം കൂടി, അവസാന ശഫായത്തെല്ലാം കൂടി തൊലിച്ചുകൊണ്ടുവന്നപ്പോൾ അത് ഉള്ളി തൊലിച്ചതുപോലെ അതിന്റെ ഉള്ളിൽ ഒരു കഴമ്പുമില്ല, വിചാരണക്കെടുക്കാനുള്ള ശഫായത്താണ് ആ കൂടി തൊലിച്ചുകൊണ്ടുവന്നത്. അള്ള പറയുന്നത് ഇൻ ഫൈൻ അള്ളാ ശരിയോ ഹിസാബ്, ഈ വിചാരണ നടത്താൻ ഒരാളുടെയും ശുപാർശയോ ശഫായത്തോ ആവശ്യമില്ല. അത് എപ്പോൾ നടത്തണമെന്ന് അള്ളാഹുവിനറിയാം. ഫൈൻ അള്ളാ ശരിയോ ഹിസാബ്, അള്ളാഹു വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണെന്ന് ഖുർആൻ പറയുന്നു. ഇതിന് വിപരീതമായി അള്ള ഈ വിചാരണയുടെ കാര്യത്തിൽ വളരെ അവ അലംഭാവം നടിക്കുന്നു എന്ന് ഹദീസും പറയുന്നു. അപ്പോൾ ഖുർആനിന്റെ ഹുക്കുമിന് എതിരായിക്കൊണ്ട് ഇവർ ഹദീസിൽ ഹുക്കുമുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമിൽ പങ്കു ചേർത്തു. പിന്നെ ഇനിൽ ഹുക്കും ഇല്ലാലില്ല, എക്കാലത്തും നല്ല മാർക്കറ്റ് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ്, എക്കാലത്ത് പാമര ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ മുദ്രാവാക്യത്തിനുണ്ടായിട്ടുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ പട്ടാളം ഇരച്ചു കയറി, അങ്ങനെ അവരെ തുരത്താൻ വേണ്ടി ഹുക്കൂമത്തെ ഇലാഹിയുടെ പേരിലാണ് അവരുടെ ജനങ്ങളെ സംഘടിപ്പിച്ചത്. അങ്ങനെ അവര് അവിടുന്ന് പോയി. ഇപ്പം വന്നപ്പോ അവിടെ അഭ്യന്തര കലാപമാണ്, ആര് ഭരിക്കണം, ഹുക്കൂമത്തെ ഇലാഹി ആര് നടത്തണം എന്നുള്ള പേരിൽ അവിടെ അഭ്യന്തര കലാപമാണ് നടക്കുന്നത്. ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം എന്ന ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ തല കൊയ്തത് ശത്രുക്കൾ. അതുപോലെ അലിയുടെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശിരസ് രണ്ടായി പിളർത്തിയത് ഇനിൽ ഹുക്കുമില്ലാലിൽ, അള്ളാഹുവിനല്ലാതെ വിരിക്കാൻ അധികാരമില്ല എന്ന ഈ മാരകമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു നടത്തിയത്. അതുപോലെ മലങ്കിഴവൻ എന്ന് കുപ്രസിദ്ധി ആർജിച്ച അസനബുൽ സബാഹിന്റെ സിൽബന്ധികൾ മഹാനായ നിസാമുൽ മുൽക്കിനെ തുണ്ടം തുണ്ടമാക്കിയത് ഈ വിപുലകരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിരുന്ന നെക്രാശി പാഷയെ വെടിവെച്ചു വന്നത് ബ്രദർഹുഡുകാർ, അവിടെ ഈജിപ്തിലെ ഭീകരൻ സംഘടനയായ ഭീകര ഇസ്ലാമിക രാഷ്ട്രീയ സംഘടനയായ ബ്രദർഹുഡുകാർ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി നെക്രാശി പാഷയെ വെടിവെച്ചു വന്നത് ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന്റെ വിരിമാറിലേക്ക് ജമായത്തുകാരനായ സെയ്ദുൽ അക്ബർ വെടിയുണ്ട ഉതിർത്തത് ഈ വിപുലകരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭൂട്ടോയെ തൂക്കിലേറ്റിയത് ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു. ഇറാനിലെ ഷാ റിസാ പഹ്ലവിയെ നാടുകടത്തിയത് ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു. നാടുകടന്നിട്ട് അദ്ദേഹത്തെ സ്വസ്ഥമായി കഴിയാൻ അനുവദിച്ചില്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കൻ രാഷ്ട്രങ്ങളിലുമെല്ലാം അദ്ദേഹത്തെ രാപ്പകൽ ഹെലികോപ്റ്ററിൽ പോലും അവർ വേട്ടയാടി. ലാഹോറിൽ ഒരു അഹമ്മദിയ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ അവിടുത്തെ പാവപ്പെട്ട കാര്യാനികളുടെ രക്തം ചിന്തിയത്, മൗദൂദികൾ രക്തം ചിന്തിയത് ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് രക്തപ്പങ്കിലമായ ലാഹോറിലെ തെരുവീതികളിലൂടെ ഉല്ലാസവാരി നടത്തിയതും ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ അഖിലകക്ഷി പുരോഹിതന്മാരെയും കിടുകിടെ ഉറപ്പിച്ചിരുന്ന പാണ്ഡിത്യത്തിന്റെ കുത്തകാവകാശവും ചെങ്കോട്ടയും തങ്ങളുടെ കയ്യിലാണെന്ന് അനർഹമായി അവകാശപ്പെട്ടിരുന്ന ആളുകളെ ചേകനൂർ മൗലവിയെ തട്ടിക്കൊണ്ടുപോയത് ഇസ്ലാം അപകടത്തിൽ അള്ളാവിന്റെ ഭൂമിയിൽ അള്ളാവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല, ഇസ്ലാം അപകടത്തിൽ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഈ വിപുലകരമായ മുദ്രാവാക്യം ഇവിടെ ലോകത്ത് പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാവിന് ഇങ്ങനെ ഒരു മുദ്രാവാക്യമുണ്ടെങ്കിൽ അത് ആദം നബി മുതൽ മുഹമ്മദ് മുസ്തഫ തിരുമേനി വരെയുള്ള ആ പ്രവാചകന്മാർ നടപ്പാക്കേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാദർശികമായി ദാവൂദ് നബിക്കും പൈതൃകമായി സുലൈമാൻ നബിക്കും കിട്ടി. മുഹമ്മദ് നബി ഒരു ഭരണകൂടത്തിന് വേണ്ടി ശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ശത്രുക്കളെ, നീ ഒരു ഭരണകൂടവും രാജാവുമാണ് ആകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്നെ രാജാവാക്കാമെന്ന് പറഞ്ഞപ്പോൾ നബിക്ക് സസന്തോഷം അത് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ അവിടുത്തെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ശിർക്ക് അവിടെ നിന്ന് വിപാടനം ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു നിയമം മുഖേന ഒരു കാര്യവും ഇവിടെ നടപ്പാക്കാൻ സാധ്യമല്ല എന്നുള്ള വ്യക്തമായ തെളിവാണ്. ഖുർആൻ കള്ള് നിരോധിച്ചപ്പോൾ മദീനയിലെ തെരുവീതികളിലൂടെ കള്ളിൻ പീപ്പുകൾ ഒഴുകിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് 1937 തമിഴ്നാട്ടിലെ സേലം ജില്ലയുടെ തലസ്ഥാനമായ സേലത്ത് മദ്യനിരോധനം നടപ്പാക്കിയപ്പോൾ 1 April മദ്യനിരോധനം നടപ്പാകുമെന്ന് കണ്ടപ്പോൾ 31 March രാത്രി മുഴുവൻ മദ്യപന്മാരെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി, നാളെ നേരം പുലർന്നാൽ മദ്യപിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ള ദുഃഖ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അവരെ നേരം പുലർന്നവരെ മദ്യപാനം നടത്തി സന്തോഷിച്ചു. മറ്റവരെ മുസ്ലിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. മദ്യം നിരോധിച്ചിരിക്കുന്നു, ഫാലന്തും മുൻതഹു, നിങ്ങൾ ഈ മദ്യസേവയിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചുണ്ടോടടുത്ത മദ്യത്തിന്റെ പാത്രങ്ങൾ എറിഞ്ഞുകളഞ്ഞവരാണ്. അവരുടെ ഏറ്റവും വലിയ വ്യവസായമായിരുന്നു. സാമ്പത്തിക തകർച്ച അവർക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ടും മാനസികമായി പരിവർത്തനം വന്നപ്പോൾ അവർ ആ മദ്യച്ചസകം എറിഞ്ഞുകളഞ്ഞു. അപ്പൊ മാനസികമായ ഒരു പരിവർത്തനം ഉണ്ടാക്കി തീർക്കാത്ത കാലത്തോളം ഒരു നിയമവും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു ഇസ്ലാമിക ഭരണം ഒരു ഹുക്കൂമത്തെ ഇലായിയുടെ നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് വെച്ചാൽ ഈ ജനങ്ങളെയെല്ലാം ഭരണം കൊണ്ട് നന്നാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ഒരു തെറ്റായ വ്യാമോഹമാണ്. മൗദൂദ് സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ, കോടതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കടമ എന്തായിരിക്കും? അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അതിന്റെ ഉത്തരം, അവരുടെ കർത്തവ്യം സ്പഷ്ടമാണ്. അതായത് അവർ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യുകയോ പാകിസ്ഥാന്റെ ഭദ്രതയെയും രക്ഷയെയും അപകടപ്പെടുത്തുന്ന വല്ലതും തന്നെ പ്രവർത്തിക്കുകയോ അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതൃഭൂമിക്ക് എതിരായി പ്രവർത്തിക്കണം. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ മാതൃരാജ്യത്തെ ആക്രമിക്കുമ്പോൾ നാം അവർക്ക് പിന്തുണ കൊടുക്കണം. ഇത് 1953 പഞ്ചാബ് കലാപ അന്വേഷണ കോടതിയിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് പേജ് 230 ചോദ്യം പിന്നെയും തുടർന്നു. ഈ നിലയിലുള്ള ഒരു ഇസ്ലാമിക ഗവൺമെന്റ് പാകിസ്ഥാനിൽ നമുക്കാവാമെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടെ ഭരണഘടനയും എന്തുകൊണ്ട് ഹിന്ദുമതാടിസ്ഥാനത്തിലായിക്കൂടാ? ചോദ്യം അയാളുടെ ഉത്തരാണ്, തീർച്ചയായും ആവാം. പൌരത്വാവകാശം നിഷേധിച്ച് ഗവൺമെന്റിൽ യാതൊരു അവകാശവും പങ്കു നൽകാതെ മനുവിന്റെ നിയമം നടപ്പിൽ വരുത്തിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെ ശൂദ്രന്മാരോ മ്ലേച്ഛന്മാരോ ആയി കണക്കാക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. മുപ്പർക്ക് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇന്ത്യ വിഭജിക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. എന്നിട്ട് വിഭജിച്ചപ്പോൾ അയാൾ അങ്ങോട്ട് കടന്നു. എങ്കിലും അയാൾ പെട്ടെടുക്കേണ്ടതായിരുന്നു. എനിക്ക് യാതൊരു വിരോധവുമില്ല. യഥാർത്ഥത്തിൽ അത്തരം ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇന്ത്യയിൽ നിലവിലുള്ളതും. പേജ് 228 പറയുന്നു അങ്ങനത്തെ ഒരു സവിശേഷതാണ് അത്ര ഉള്ളത്. അതുപോലെ മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് അപ്രായോഗികമായ ഒരു നിയമമാണ്. മുർത്തദിനെ കൊല്ലണമെന്ന് ഈ അഹ്ലദീസുകാരും സുന്നത്തു ജമാഅത്തുകാരും ഉണ്ടാക്കിയ ഒരു നിയമമാണ്. മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ ഇവരുണ്ടാക്കിയ നിയമം അതേപടി മറ്റു സമുദായക്കാരും പകർത്തുകയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ വണിക്കുകളായി വന്ന, കച്ചവടക്കാരായി വന്ന മാലിക് ബിൻ ദിനാറും അദ്ദേഹത്തിന്റെ അനുയായികളും ഇവിടെ വന്നിട്ട് അവർ മതപരിവർത്തനത്തിനോ മതപ്രബോധനത്തിനോ വന്നതല്ല, കച്ചവടത്തിന് വന്നതായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ ആളുകൾ അതിൽ ആകൃഷ്ടരായി. അപ്പൊ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് മുർത്തദായതിന്റെ പേരിൽ അല്ലെങ്കിൽ ഹിന്ദുമതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അന്നത്തെ ഹിന്ദുക്കൾ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു സമുദായത്തിൽ, ഒരു മതത്തിൽ ഒരാൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനും അതിൽ പ്രവേശിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ മതം കൊള്ളുകയില്ല എന്ന് അയാൾക്ക് മനസ്സിലായാൽ അതിൽ പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ലാ ഇക്രാ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഇതിന് പുറത്തു പോകാൻ സാധ്യതയില്ലെങ്കിൽ, അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മുനാഫിക്കുകളെ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് അതിന്റെ അനിവാര്യമായ ഫലമുണ്ടായിത്തരിക. കുറെ മുനാഫിക്കുകൾ ഉണ്ടാവും. അപ്പോൾ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളെ മുസ്ലിം ഇസ്ലാമും ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നവർ വധിക്കുന്നത് പോലെ അവരും വധിക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവും? ഉണ്ടാവുകയില്ല. ഖുർആനിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മൗദൂദ് സാഹിബ് എന്ന പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, മുർത്തദ്ക്ക് സദാ ഇസ്ലാം കി കാനൂൻമേ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ട് മുർത്തദിനെ കൊല്ലുക തന്നെ വേണമെന്നത് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്ര കോടി അദ്ദേഹം പറഞ്ഞു, ഭരണം കിട്ടുന്നതുവരെ നബിയും പരിപൂർണ്ണ മുസ്ലിമായിരുന്നില്ല. ഭരണം കിട്ടിയപ്പോൾ ആ പരിപൂർണ്ണ മുസ്ലിമായിരുന്നു. എന്നാ പറഞ്ഞറിയോ? പ്രബോധനം 1956 October 15 ഭരണം കിട്ടുന്നതുവരെ നബി പരിപൂർണ്ണ മുസ്ലിമായിരുന്നില്ല. അടുത്ത കാലത്ത് നിങ്ങൾ കേട്ട മുദ്രാവാക്യം ഉണ്ടായിരിക്കും, മതം മതജീർണതക്കെതിരെ എന്ന്. മതം മതജീർണതക്കെതിരെ SIOയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു. കൊണ്ടോട്ടിയിൽ ഒരു ജില്ലാ സമ്മേളനം നടത്തിയപ്പോൾ വാസ്തവത്തിലെ ജീർണിച്ച മതം ഏതാണ്? ഇവരുടെ തന്നെയാണ്. അവരുടെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ അവർ ഉപേക്ഷിച്ചു. അടിസ്ഥാന സിദ്ധാന്തം ഹുക്കൂമത്തയിലായിരുന്നു. അത് ഉപേക്ഷിച്ചാൽ ആ മതം തകർന്നത് ജീർണത തന്നെയാണ്. അപ്പോൾ അവരുടെ മതം തന്നെയാണ് വ്യക്തമായും ജീർണിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. എപ്പോഴാണ് ഹുക്കൂമത്തയിലായി നിന്ന് ഇഖാമത്തുദ്ദീനിലേക്ക് കടന്നത്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഹുക്കൂമത്തയിലായി എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പത്രപ്രസ്താവന ഇറക്കിയപ്പോഴാണ് ഹുക്കൂമത്തയിലായി നിന്ന് ഇഖാമത്തുദ്ദീനിലെത്തിയത്. പിന്നെ അത് പാകിസ്ഥാനിലെ പല കർണമർച്ചിലുകളും നടന്നു. ഇഖാമത്തുദ്ദീൻ പോയി അവിടെ ഡെമോക്രസിയായി. ജനാധിപത്യമായി അതിനുവേണ്ടി വാദിച്ചു. അങ്ങനെ ആദ്യത്തെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ തകർന്നു. അപ്പൊ ഇത് അടിസ്ഥാനപരമായി ജീർണിച്ചത് അവരുടെ ആശയം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സിമികൾ ഉണ്ടല്ല ഇവരുടെ ഒരു ജാരസണ്ടാതി എന്ന് തന്നെ പറയാം. അവരൊരു മുദ്രാവാക്യം ഉണ്ടാക്കി, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ലോകത്തിന്റെ മോചനം അല്ലെങ്കിൽ മാനവരാശിയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ അത് ആരെയും പ്രകോപിപ്പിക്കുകയില്ല. ഈ മുദ്രാവാക്യം പുറത്തു വന്നപ്പോഴേക്കും അതിന്റെ മറുപടി വന്നു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. വിശ്വത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ, മാനവരാശിയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ അത് ആരെയും പ്രകോപിപ്പിക്കുകയില്ല. ഞങ്ങൾ വേറെ അവർ വേറെയാണ്, കണക്കം പെണ്ണുകാണാൻ പോയ മാതിരിയാണ്. എങ്ങട്ടാ പോകുന്ന പെണ്ണുകാണ്? ആർക്കാണ് ചോദിച്ചപ്പോൾ നന്നങ്കി ഇക്ക അല്ലെങ്കിൽ ചെക്കനെന്ന് പറഞ്ഞു. എന്ന മാതിരി നന്നങ്കി നമ്മളതാന്ന് പറഞ്ഞു. ആ ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും സിമിയും നമ്മൾ എപ്പോഴാണ് തെറ്റിയുന്നത്? സിമിക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കേണ്ടി വന്നു. വന്നപ്പോൾ അതിൽ എഴുതി ചേർത്ത് പരമാധികാരം അമീറിനെന്ന് ഇവർ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ചത് പരമാധികാരം അള്ളാഹുവാണ്. ഇപ്പൊ നിങ്ങൾ ഭരണഘടന എഴുതേണ്ടി വന്നപ്പം പരമാധികാരം അമീർ, അത് നിങ്ങൾ സമ്മതിക്കുക. അവിടെയാണ് അവർ തെറ്റിപ്പിരിഞ്ഞത്. ആ ഇന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്ക് അനുവദനീയമല്ല. പാകിസ്ഥാൻ ജമായത്ത് വേറെയാണ്, കാശ്മീരിലോ കാശ്മീർ ജമായത്ത് വേറെ. ഇങ്ങനെ ഒരേ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയാണെന്ന് പറയുന്ന ആളുകൾ പാകിസ്ഥാനിലുള്ള സംഘടനയ്ക്ക് നിയമം വേറെ, കാശ്മീരിലുള്ള സംഘടനയ്ക്ക് നിയമം വേറെ. വോട്ടിംഗ് ഷിർക്കായിരുന്നു ഒരു കാലത്ത്, ഷിർക്കായിരുന്നു. ഇപ്പതാ തൗഹീദായി മാറി. നിങ്ങൾ നോക്കി, ആദം നബിയുടെ കാലത്ത് മുതൽ ഇന്നേ വരെ, ആദം നബിയുടെ കാലത്ത് ഏതൊരു കാലം ഷിർക്കായിരുന്നു, ആ ഷിർക്ക് ഇന്നും ഷിർക്കായി തന്നെ അവശേഷിക്കുകയാണ്, തൗഹീദായി മാറിയിട്ടില്ല. ഇവരുടെ ആദ്യകാലത്ത് വോട്ട് ചെയ്യുക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഷിർക്കായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുക എന്നുള്ളത് ഷിർക്കായിരുന്നു. താഹൂത്ത് കോടതിയുടെ വിധി അനുസരിക്കുക എന്നുള്ളത് ഷിർക്കായിരുന്നു. സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ട് പരീക്ഷാ കമ്മീഷനുടേയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയോ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുന്നതും തദ്ദേശത്തിൽ ജോലി വാങ്ങുന്നതും ശമ്പളം വാങ്ങിപ്പറ്റുന്നതും ഷിർക്കായിരുന്നു. ഇത് ഷിർക്കാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മഞ്ചേരിയൊക്കെ പല ആളുകളും ഗവൺമെന്റ് ഉദ്യോഗം രാജിവെച്ചു പോയിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറഞ്ഞ് മനസ്സിലായി ഇത് വിഡിത്തമാണ്. പിന്നെ അവർ തന്നെ പട്ടിക്കാട്, അതുപോലെ ചേന്നമംഗലൂർ, കുറ്റിയാട് പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ കോളേജിൽ തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുതുവാനുള്ള സംവിധാനവും ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് ഷിർക്കെ തൗഹീദാക്കി മാറ്റി. ഇതൊന്നും അവർക്ക് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. പാകിസ്ഥാനിൽ അവരുടെ ഭരണഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമൻ, ഒരു സ്ത്രീക്ക് ഭരണാധികാരം നൽകിയ ഒരു ജനതയും അള്ളാഹു വിജയിപ്പിക്കുകയില്ല എന്ന ഹദീസിൽ. എന്നിട്ടോ പാകിസ്ഥാനിൽ അയ്യൂബ് ഖാനെതിരായി ജിന്നാ സാഹിബിന്റെ സഹോദരി ഫാത്തിമ ജിന്ന മിനീസ് കർത്തധാരിണിയായ ആഫ് പാവാട, മുട്ടിന് മേലെ പാവാട ധരിച്ച ഫാത്തിമ ജിന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മൗദൂദ് ഷായും അനുയായികളും അവരെ പിന്താങ്ങി. അന്നേ അമീർ ഹസനിസ്ലായി ചോദിച്ചു, മൗലാനയുടെ ഈ ശിർക്കിനും വിദേഹത്തിനും ഇത്രകാലത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് എത്രയാണ് എന്ന് പറഞ്ഞപ്പോൾ മൗദൂദ് സാഹിബ് മുഖത്തടിച്ച പോലെ പറഞ്ഞു, എന്റെ ജമായത്തിലെ അംഗങ്ങൾ അവർ എത്ര തന്നെ സമുന്നതരായിരുന്നാലും എന്റെ ചിന്താഗതിക്കെതിരായി വല്ലതും പറഞ്ഞാൽ അവരെന്റെ ജമായത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാഹി അതിൽ നിന്ന് പുറത്തുപോയത്. ഇസ്ലാഹിയെ സംബന്ധിച്ച് അവർ തന്നെ പറഞ്ഞിരുന്നത് പത്ത് മൗദൂദ് സാഹിബ് ചേർന്ന ഒരു ഇസ്ലാഹിയാകണമെങ്കിൽ എന്നായിരുന്നു. പിന്നെ അവർ തന്നെ അത് മാറ്റി വന്നിട്ടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആരൊക്കെ പോയി ആ തന്തയെ തെറ്റിദ്ധരിപ്പിച്ചു, നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിഴൽ മന്ത്രിസഭയുണ്ടാക്കി. ആ നിഴൽ മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. എന്തിനാ ആഭ്യന്തര മൂപ്പരേക്കലാക്കിയത്? കാര്യാനികളെ ഒന്ന് നേരെയാക്കണമെന്ന് കരുതിയിട്ടന്നെ. പക്ഷെ റിസൾട്ട് ഔദ്യോഗികമായി പുറത്തു വന്നപ്പോൾ ദയനീയമായ പരാജയമായിരുന്നു. വളരെയധികം ആളുകളിൽ പുറത്തുപോയി. നയീം സിദ്ദീഖ് പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. വഹീദുദ്ദീൻ ഖാൻ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ മുജാഹിദിന്റെ പല പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ മാസ്റ്റർ ബ്രെയിൻ എന്നായിരുന്നു വഹീദുദ്ദീൻ ഖാൻ അവർ വിശേഷിപ്പിച്ചിരുന്നു. അതുപോലെ നയീം സിദ്ദീഖ് കൗസർ നയാസി വിട്ടുപോയി, ഹുക്കൂമത്തയിലായി എന്ന് വരാനാണ് അദ്ദേഹം ചിന്തിച്ചിട്ട് യാതൊരു പിടുത്തും കിട്ടിയില്ല. കോഴിക്ക് മുല വരുമെന്ന് പറയുന്നത് പോലെ ഹുക്കൂമത്തയിലായി വരുന്നു വിചാരിച്ച് അദ്ദേഹം ഭൂട്ടോയുടെ കൂടെ പോയി. അങ്ങനെ ഭൂട്ടോ മന്ത്രിസഭയിൽ പാകിസ്ഥാനിൽ അദ്ദേഹം മതകാര്യങ്ങളുടെ മന്ത്രിയായി മാറി. അമീനിസ്ലായി പോയി. പിന്നെ ആര് ഇസ്ലാമിൽ വന്നാലും അത് ഞങ്ങളുടെ പ്രബോധനം വായിച്ചിട്ടാണെന്ന് പറയുന്നൊരു ഏർപ്പാട് അവർക്കുണ്ട്. ഫ്രാൻസിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ താത്വികാചാര്യനായിരുന്ന രജാഗോഡി ഇസ്ലാമിൽ വന്നപ്പോൾ പറഞ്ഞു അത് ഞങ്ങളുടെ ശ്രമഫലമാണെന്ന്. മറിയം ജമീല ന്യൂയോർക്കിലുണ്ടായിരുന്ന മറിയം ജമീല ഇസ്ലാമിൽ വന്നപ്പോൾ അത് ഞങ്ങളുടെ സാഹിത്യം വായിച്ചിട്ടാണ്. പരേതനായ ബഷീറിന്റെ ചില കഥാപുസ്തകങ്ങളിൽ ഒരു കഥാപാത്രമുണ്ട്, ഇപ്പകാലി മമ്മൂൻ എന്ന കഥാപാത്രത്തിന്റെ പേര്. ഇയാളെ വിരൂപനായതുകൊണ്ട് സ്ത്രീകളാരും അദ്ദേഹത്തെ കബൂല് ചെയ്യുകയില്ല. അപ്പോ ഇവിടെ നാട്ടിൽ ഏത് അവിഹിത ഗർഭമുണ്ടായാലും പുള്ളിക്കാരൻ പറയും അത് ഞാനാണ് അതിന് ഉത്തരവാദി എന്നതുപോലെ, ആരെങ്കിലും എവിടെയെങ്കിലും ഇസ്ലാമിക പ്രവർത്തനം നടത്തി ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഞങ്ങളുടേതാണ്. ഈ ഭരണഭ്രാന്തണ്ടല്ലോ, അതൊക്കെയാണ് ഇറാനിലെ വിപ്ലവത്തിനൊക്കെ അതാണ് ഉണ്ടായത്. അസരൽ ബന്ന എന്ന പേരിൽ ഈജിപ്തിലെ ഒരു ബ്രദർഹുഡിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, വലിയ മൗലാന എന്നുമല്ല, അവിടുത്തെ പ്രാഥമിക വിദ്യാലയത്തിലെ ഒരു അധ്യാപകനാണ് അസരൽ ബന്ന. അസരൽ ബന്ന എന്ന പേരിൽ ഇവർ ഐ പി എച്ച് ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ കാണാൻ കഴിയും, അതിൽ മൂപ്പർ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയതാണ്. ഇസ്ലാം ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന വ്യവസ്ഥിതിയാണ് എന്നിട്ട് പറയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രമാണ്, ആദ്യം തന്നെ രാഷ്ട്രം, പിന്നെ ദേശമാണ്, ഭരണകൂടമാണ്, ജനതയാണ്, ധർമ്മമാണ്, സംസ്കാരമാണ്, വിജ്ഞാനമാണ്, ശാസ്ത്രമാണ്, പദാർത്ഥമാണ്, സമ്പത്താണ്, അധ്വാനമാണ്, കർമ്മമാണ്, സൈന്യമാണ്, പ്രബോധനമാണ്, ചിന്തയാണ്, ആദർശമാണ്, ആരാധനയാണ്, വിശ്വാസമാണ്, സമരമാണ്, ഇതെല്ലാം ഇതാണ് ഇസ്ലാം. ഇതിന്റെ അവസാനത്തിൽ ഇത് ഭ്രാന്താണ് എന്നുകൂടി എഴുതി ചേർത്താൽ വളരെ വിശേഷമായി. ഉമൈന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറവാണ് നാം ഉപ്പർ മനസ്സിലാക്കി. കാരണം അറവിനെ പറ്റി ഇസ്ലാമിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മൂപ്പരക്ക് ഭരണം കിട്ടിയപ്പോൾ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് കാര്യമായി അറവാണെന്ന് മനസ്സിലായി. അങ്ങനെ പ്രതിലോമ ശക്തികളെയും അദ്ദേഹത്തെ എതിർത്തവരെയും അവര് അറത്തു. പകരം അങ്ങോട്ടും കിസാസിലൂടെ അറക്കാൻ തുടങ്ങിയപ്പോഴാണ് നിർത്തിയത്. ഭരണമില്ലാത്ത ദീനിനെക്കുറിച്ച് മൂപ്പർ പറഞ്ഞതെന്താണോ കുത്തുപാത്തിൽ, ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്. ഭൂമിയിൽ ഒരു വീട് സ്ഥാപിച്ചിട്ടില്ല, എന്റെ മനസ്സിലേക്ക് ഒരു വീടുണ്ടാക്കണം എന്നുള്ള മോഹം അല്ലെങ്കിൽ ഒരു സങ്കല്പമുണ്ട്. ആ എന്റെ മനസ്സിലുള്ള ആ സാങ്കല്പിക വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്ന് പറഞ്ഞാൽ ദീനില്ല, ദീൻ സങ്കല്പാണ്. കാരണം നമുക്ക് ഭരണമില്ല. എന്നാൽ ഇസ്ലാം മാതൃക ഭരണം ആര് നടത്തിയാലും എവിടെയായാലും അവർക്ക് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നബി തായിഫിലേക്ക് ഇത്ര പോയത്, അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. എത്യോപ്യയിലേക്ക് ഒരു ഭാഗം അനുയായികളെ ഇത്ര പോകാൻ അനുവദിച്ചു. അതും എത്യോപ്യയിൽ ക്രിസ്ത്യനായ നജാഷി രാജാവിന്റെ കീഴിൽ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് പണ്ടൊക്കെ ഇവർ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഞങ്ങൾ താമസിക്കുന്നത് പന്നി മാംസവും ശവവും ഒക്കെ തിന്നുന്നത് പോലെ നിർബന്ധിതാവസ്ഥയിലാണ്. ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ പന്നി മാംസവും ശവവും തിന്നുന്നത് പോലെ എവിടെയും ജീവിക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു വാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തുമാഫീന ഫിൽ അർളി ഖാലൂ അലം തകുന്ന അർള്ളാഹി വാസിയതം വതുഹാജിറൂ ബിഹാ. സ്വയം നഫ്സിനെ അക്രമം ചെയ്തവരായിക്കൊണ്ട് മലക്കുകൾ മരിപ്പിക്കുന്ന ആളുകളോട് പരലോകത്തള്ള ചോദിക്കും ഭീമ കുന്തും നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു. അവർ പറയും കുന്നാ മുസ്തുവാഫീന ഫിൽ അർളി ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു. അള്ള ചോദിക്കാണ് അലം മലക്കിൽ ചോദിക്കുക അലം തെക്കുന്ന അള്ളാഹി വാസിയത്തം പതുഹാജിറൂഫിയ അള്ളാഹുവിന്റെ ഭൂമി പ്രവിശാലമായിരുന്നില്ലേ, പതുഹാജിറൂഫിയ നിങ്ങൾക്കതിൽ പലായനം ചെയ്യാമായിരുന്നില്ലേ. ഉലായിക്ക മഹുവാഹും ജഹന്നമു വസാത്ത് മസീർ അവരുടെ മടക്കത്തലം നരകമാണത് എത്ര ചീത്ത സങ്കേതമാണെന്ന ഖുർആൻ ചോദിക്കും. ഇന്നത്തെ ചില ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇല്ലൽ മുസ്തദാഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാനി ലാ യസ്തതീഊന ഹീലതം വലാ യഹ്തദൂന സബീല. ദുർബലരായ സ്ത്രീകളും പുരുഷന്മാരും വാർദ്ധക്യം കൊണ്ടോ അനാരോഗ്യ നിമിത്തമോ ദുർബലരായ പുരുഷന്മാർ അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അവർക്ക് യാതൊരു തന്ത്രവും ആവിഷ്കരിക്കുവാൻ സാധിക്കുകയില്ല, ഒരു മാർഗം കണ്ടുപിടിക്കാനും കഴിയുകയില്ല. ഫൗലായിക്ക അസല്ലാഹുവാൻ ഇറക്കുവാൻ അത്തരം ആളുകളെ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്കല്ല പുറത്തു കൊടുത്തേക്കാം എന്ന് അവക്കാണ് അള്ളാഹു അസുവൻ ഒഫുറ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ എങ്ങട്ടാ ചിറ പോവുക, എവിടെയും ഒരു ദൈവീക ഭരണകൂടമില്ല, എങ്ങട്ടാ പോവുക? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അവിടെ ഇസ്ലാമിക ഭരണമില്ല, എവിടെയുമില്ല. അപ്പോ ഒരു ഉട്ടോപ്യൻ ചിന്താഗതി, എവിടെയും പ്രായോഗികമാക്കാൻ കഴിയാത്തൊരു മതമാണ് ഇസ്ലാം എന്നാണ് ഇവർ ജനങ്ങളെ മനസ്സിലാക്കിയത്. ഇവിടെ ഇസ്ലാമിന്റെ ചിന്താഗതി അനുസരിച്ച് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഇവിടുന്ന് ഇജ്ര പോകണം, നിങ്ങൾക്ക് ഇജ്ര പോകാമായിരുന്നില്ലേ എന്നാണ് മലക്കുകൾ പരലോകത്ത് വെച്ച് അവരോട് ചോദിക്കുന്നത്. അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഈ പ്രവിശാലമായ അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ഈ ആദർശം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉള്ളവർക്ക് വെച്ചിട്ടുണ്ട് എന്നാണ്. എവിടേക്കും പോകാതെ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ നല്ല രസത്തോടുകൂടി പന്നിമാംസവും ശാപ്പിട്ട് ഇവിടെ ജീവിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇവരാര് എങ്ങട്ടാ പോവുക? ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചവർക്ക് ആർക്കും ഭരണം കിട്ടിയിട്ടില്ല. ഖുർആൻ പറയുന്ന മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്കമന്തശാവും, രാജാധികാരത്തിന്റെ രാജാവ് ഉടമസ്ഥൻ നീയാണ്, തൂത്തിൽ മുൽക്ക നീ ഭരണാധികാരം രാജാധികാരം നൽകുന്നു, നീ ഉദ്ദേശിച്ചവർക്ക് നൽകുന്ന ബൊട്ടോക്ക് നൽകി, ഷിയാവുലക്കിന് നൽകി, അയ്യൂർക്കാരൻ നൽകി, ദാവൂർക്കാരൻ നൽകി, പല ആളുകൾക്കും നൽകി. ഇവർക്ക് അള്ള ഉദ്ദേശിച്ചില്ല, കൊടുത്തില്ല. അതിനെ ഇത്ര ബാളം കൂട്ടിയതൊക്കെ രണ്ട് കാര്യമുണ്ടോ? തൻസിയോലിൽ മുൽക്കം ഇമ്മൻ ദശാവു, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ഭരണാധികാരം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിച്ചവരെ നീ പ്രതാപം നൽകുകയും നീ ഉദ്ദേശിച്ചവരെ നീ നിന്നിരാക്കുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈറു, നിന്റെ കൈമുഖേനയാണ് നന്മ, ഇന്നക്കാല കുല്ലിശയും കദീർ, തീർച്ചയായും നീ എല്ലാറ്റിനും കഴിവുള്ളവണ്. അപ്പം ഭരണാധികാരം നൽകുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ നൽകുകയുള്ളൂ. ദാവൂദ് നബി ഇത് ആഗ്രഹിക്കാത്തതാണ്, അയാളൊരു പട്ടാളക്കാരനായിരുന്നു, പക്ഷെ ആകസ്മികമായി അള്ളാഹു അദ്ദേഹത്തിന് നൽകി. സുലൈമാൻ നബിക്ക് പൈതൃകമായി കിട്ടി, മുഹമ്മദ് നബിക്കും യാദൃശികമായി കിട്ടിയതാണ്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു കൗമ വന്നപ്പോൾ അതിലൊരു ഭരണകൂടമുണ്ടായി എന്നല്ലാതെ ഇതിന് വേണ്ടി അവരാരും തന്നെ പരിശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റവർ പിന്നെ നബി ഭരണാധികാരിയായി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളായ ഖലീഫമാരും അഥവാ നബിയുടെ പിൻഗാമികൾ, നബുവത്തിലല്ല ഭരണകാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഭരണം കൈയാളി. പിന്നെ അവരത് യഥാവിധി വിനിയോഗിക്കാതെ വന്നപ്പോൾ പിൽക്കാലത്ത് കൈയാളിയവരെ മാവിയെപ്പോലെയുള്ള യസീദിനെ പോലുള്ള തമ്മാടികളായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് അഥവാ ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ കാലത്താണ് കുറച്ചുണ്ടായത്. പിന്നെ ഈ ഭരണകാര്യം അല്ലെങ്കിൽ അധികാരം അവകാശം എന്നുള്ളതൊന്നും തന്നെ ഇവിടെ ആർക്കും ഉള്ള സ്ഥായിയായി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരിക്കൽ ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലെ ഒരു മഹാനായ ചിന്തകൻ വന്നു. അദ്ദേഹത്തോട് ഹാറൂൻ റഷീദ് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിന്റെ ഈ ഭരണാധികാരവും ഈ രാഷ്ട്രവും ഈ സാമ്രാജ്യത്തിനൊന്നും ഒരു വിലയില്ല, രണ്ട് ഗ്ലാസ് വെള്ളത്തിന്റെ വിലയുള്ളൂ എന്നാണ് പറഞ്ഞു. ഹാറൂൻ റഷീദ് ക്രുദ്ധനായി ദേഷ്യപ്പെട്ടു, രണ്ട് ഗ്ലാസ് വെള്ളത്തിന്റെ വില അത് ഞാൻ തെളിയിച്ചു തരാമോ? നിങ്ങൾ മരുഭൂമിയിലൂടെ നടക്കുന്നു, യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ ഏകനാണ്, ചുട്ടുപഴുത്ത മണൽഭൂമി, ഒരു തുള്ളി വെള്ളമില്ല, ദാഹിച്ച് തൊണ്ട വരണ്ടിട്ട് പൊട്ടിപ്പോവും, നിങ്ങൾ മരിച്ചുപോകുന്നു ഭയപ്പെട്ടു. ആ സമയത്ത് നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നിങ്ങൾ എന്ത് കൊടുക്കുന്നു വെച്ചു, ഞാൻ എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളത്തിന് സാമ്രാജ്യത്തിന്റെ പകുതി. ശരി, ഇപ്പൊ പകുപ്പ് നിങ്ങളതിന് പകുതിയുള്ളൂ. നിങ്ങൾ വെള്ളം കുടിച്ചു, പക്ഷേ നിങ്ങളുടെ മൂത്രാശയത്തിൽ നിന്ന് മൂത്രം പുറത്തു വരുന്നില്ല, നാവി വീർത്ത് വേദന കൊണ്ട് നിങ്ങൾ പടയുന്നു. നിങ്ങൾക്ക് ആ മൂത്രം പുറത്തു വരാനുള്ള മരുന്ന് തന്നാലോ ഒരാൾ തന്നാൽ നിങ്ങൾ, ഞാൻ മറ്റേ പകുതിയും കൊടുത്തു. അപ്പൊ മനസ്സിലായില്ലേ? രണ്ട് ഗ്ലാസ് വെള്ളത്തിന്റെ വിലയുള്ളൂ. അതായത് ഈ ഭരണാധികാരവും അതുപോലെ തന്നെ എല്ലാ കാര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കൊന്നൊരു സ്ഥായിയായ നിലനിൽപ്പില്ല. മനുഷ്യന്റെ സൗന്ദര്യം അതൊക്കെ ഒരു മസൂരി പിടിച്ചാൽ, അതുപോലെ അവന്റെ ആരോഗ്യവും ഹിമ്മത്തും നെഞ്ഞൂക്കുമെല്ലാം ഒരൊറ്റ ദിവസത്തെ പനി പിടിച്ചാൽ നശിച്ചുപോകുന്നതേയുള്ളൂ. അവന്റെ സമ്പത്ത്, ഒരു ചുഴലിക്കാറ്റുണ്ടായാൽ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നശിച്ചുപോകാവുന്നതേയുള്ളൂ. അപ്പൊ അതെല്ലാം തന്നെ കൈയാളാൻ കിട്ടുന്ന അവസരത്തിൽ അത് യഥാവിധി അള്ളാഹുവിന്റെ ഹുക്കുമിനെ വിധേയമായിക്കൊണ്ട് ചെലവഴിക്കുമ്പോൾ അതിലുള്ള സംതൃപ്തിയും പാരിസ്ഥിതിക ജീവിതവും, അതുകൊണ്ട് ലോകർക്കും ഗുണം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. നമ്രൂദിന് അധികാരം ഉണ്ടായിരുന്നു, ഫറോക്കുണ്ടായിരുന്നു, ചെങ്കീസ് ഖാൻ, മുസോളിനി, ഹിറ്റ്ലർ, സ്റ്റാലിൻ, നെപ്പോളിയൻ, ഭൂട്ടോ, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഇന്ന് രംഗത്തില്ല. പക്ഷെ അധികാരം കിട്ടാത്തത് അധികാരത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവസാനം യാതൊരു വിധത്തിലുള്ള അത് സഫലമാക്കാൻ കഴിയാതെ ജമാഅത്തുകാർ മാത്രമാണ് ഉണ്ടായത്. വേറെ പലരും അത് ആഗ്രഹിച്ചെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരോട് പായിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കീഴിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ പ്രവർത്തിച്ച് അവർക്ക് ഭരണം കിട്ടി. അങ്ങനെ ഭരണകൂടം എന്ന് പറയുന്നത് ഒരാളുടെയും ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ യുക്തി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ കിട്ടുകയില്ല. ഇവിടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ സ്വന്തം ആവശ്യത്തിന്റെ ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കാറ്, ബൈബിളിലെ പത്രോസിനെ പോലെ നേരം പുലരുന്നതിന് മുമ്പ് തന്റെ പ്രസ്ഥാനത്തെ മൂന്നുവട്ടം തള്ളി പറഞ്ഞവര് ഇവരുടെ മഹത്തായ പ്രവർത്തകന്മാരായി ഉണ്ടായിരുന്നു. രാത്രി 7:25 ഡൽഹിയിൽ 4:06 റേഡിയോയിലേക്ക് ന്യൂസ് വന്നപ്പോൾ ആദ്യം അവർ ഓടിയത് ബാർബർ ഷാപ്പിലേക്ക്, താടി പഠിച്ചു, ഗ്രന്ഥങ്ങൾ ചുട്ടേരിച്ചു, ബോർഡുകൾ നശിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ല, ആദർശത്തിന്റെ വക്താക്കളാണ്. പ്രബോധനായിരുന്നു അന്ന് രംഗത്തുണ്ടായിരുന്നത്. പ്രബോധനത്തിന്റെ പ്രാ വെട്ടിട്ട് തല പോയിട്ട് ബോധനാക്കി. എന്താ പ്രബോധനം, ജയിലിൽ പോകണമെന്നല്ല ഉണ്ടായിരുന്നല്ലോ. അവരതിന് തയ്യാറുണ്ടായിരുന്നില്ല. ഇവരെക്കാളും ഈമാനുള്ളത് വ്യക്തമായി പറഞ്ഞാൽ കാര്യാനികൾക്കാണ്. ഒരു സംശയമില്ല, അവർക്ക് അവരുടെ ആ ആദർശത്തിൽ വിശ്വാസമുണ്ട്, അതിലവർക്ക് ഇഖ്ലാസുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. അഫ്ഗാനിസ്ഥാൻ സഹിർഷാ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവരുടെ പ്രമുഖരായ രണ്ട് വ്യക്തികൾ ഈ മിർസ സാഹിബിന്റെ സിദ്ധാന്തത്തിൽ കുടുങ്ങി, ഹദീസിൽ വിശ്വസിച്ച് കുടുങ്ങിപ്പോയതാണ്. അവരെ കല്ലെറിയാൻ വിരിച്ചു സഹിർഷാ രാജാവും സിൽബന്ദികളും. എന്നിട്ടൊരു കുഴി കുത്തി അരവരെ മണ്ണിട്ടുകൊണ്ട് അവരെ നിർത്തി കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി നിർത്തി. അവസാന നിമിഷത്തിൽ പോലും സഹിർഷാ രാജാവും പ്രധാനമന്ത്രിയും നിങ്ങൾ ഈ ചിന്താഗതിയിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ ഈ ചിന്താഗതി, ഞങ്ങൾ അടിയുറച്ച് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഈ ആദർശം ഉപേക്ഷിച്ചുകൊണ്ട് മരിക്കുന്നതിനേക്ക് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ സ്വദശ്ച അവർ സസന്തോഷം സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച് മരിച്ചുപോയി. അപ്പൊ ആർക്കാണ്, ഇവർക്കാണോ അവർക്കാണോ ഈ സ്വന്തം ആദർശത്തിലെ ഒരു വിശ്വാസം വേണ്ടേ? എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴേക്കും തങ്ങളുടെ സ്വന്തം രക്തവും മജ്ജയും കൊടുത്ത് വളർത്തിയ ആദർശം അത് കുഴിച്ചു മൂടുന്നവരാണെങ്കിൽ അവർക്ക് എന്തൊരു ആദർശം? ഒരാദർശം അവർക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ഇബാദത്തും ഇത്തായത്തും ഇത്തിബാദെല്ലാം കൂടി കൂട്ടിക്കലക്കി വാസ്തവത്തിൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ വണക്കത്തോടുകൂടി അള്ളാവിന് മാത്രം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇബാദത്ത്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിമ്പറ്റുക എന്നുള്ളതാണ്. നബിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തെ പിമ്പറ്റുക, അനുസരിക്കുക. അദ്ദേഹം മരിച്ചുപോയാൽ പിന്നെ അദ്ദേഹത്തിനേതായി പിമ്പറ്റാനുള്ള ഖുർആനാണ് അനുസരിച്ച് ജീവിക്കാൻ നബിയും പിമ്പറ്റിയിരുന്നത് തന്നെയാണ്. ഇത് മൂന്നും കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, അതിനുവേണ്ടി പല ഗ്രന്ഥങ്ങളും എഴുതി. ഇബാദത്ത് സംശയങ്ങളും മറുപടിയും, ഇബാദത്ത് ഒരു സമഗ്രവർണം, ഇങ്ങനെ ഇബാദത്ത് അനുസരണം ആരാധന അടിമത്തം, അടിമത്ത ഇസ്ലാമിലുണ്ട്, അനുസരണമുണ്ട്. നബിയെ നിരുവാധികം അനുസരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുസരണം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിരുവാധികമായ അനുസരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അത്തിയുള്ളാഹു അത്തിയു റസൂലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആ വാദങ്ങൾ പല സ്ഥലത്തും പൊളിയുകയാണ് ചെയ്തത്. ഇന്നിപ്പോ അതിനെപ്പറ്റി വലിയ കോലാഹലങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇന്നിപ്പോ ഡെമോക്രസി ആയിട്ട് മാറിയിട്ടുണ്ട്. പാകിസ്ഥാനിലും അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുകയും മറ്റൊന്നിലേക്ക് ചാഞ്ചാട്ടി നിർത്തുകയും പിന്നെ വേറൊന്നിലേക്ക് മാറിക്കയറുകയും ചെയ്ത ഒരു സിദ്ധാന്തം. അത് എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി വന്നു? അതേ ആദർശത്തിനെ ഒരേ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ്. നമസ്കാരം പറഞ്ഞ ട്രെയിനിങ് കോഴ്സ് എന്ന കുത്തുപാലത്തിൽ പറഞ്ഞത്, നമസ്കാരം പറഞ്ഞ ട്രെയിനിങ് കോഴ്സ്, ഒരു ട്രെയിനിങ് പട്ടാളക്കാർക്കും പോലീസുകാർക്കും പോലീസിലേക്കും പട്ടാളത്തിലേക്കും റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരേ സർവേ ഒരേ ട്രെയിനിങ് ഉണ്ട്. അതുപോലെയുള്ള ട്രെയിനിങ് ആണെന്ന ഭരണം കിട്ടാനും കിട്ടിയാൽ അനുയായികളെ എങ്ങനെ നയിക്കാം? അപ്പോൾ പള്ളിയിൽ കൂടുന്ന ആളുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പരിശീലനം നൽകുക. അങ്ങനെ ഈ ചുരുങ്ങിയ വൃത്തത്തിലുള്ള ആളുകൾക്ക് നേതൃത്വം നൽകി പരിശീലനം നൽകുമ്പോൾ ഒരു രാജ്യത്തിലെ ഭരണകൂടം കിട്ടുമ്പോൾ അവരെ എങ്ങനെ നയിക്കാമെന്ന് പരിശീലനമാണ്. ഈ പരിശീലനത്തിന് അള്ള അരക്കാശ് കൊടുക്കൂല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ട്രെയിനിങ് പരിശീലനമാണെങ്കിൽ എല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ ഒജി ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നമിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ചെയ്യുന്ന ആ പ്രാർത്ഥന ഭരണം കിട്ടാനുള്ള ഒരു സംവിധാനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കോഴ്സാണെങ്കിൽ അതിനൊരു അരക്കാശ് കിട്ടുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇങ്ങനെ പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് മൗദൂർ സാഹിബിന് തെറ്റുപറ്റിയപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത്. മൗദൂർ സാഹിബ് 14-ാമത്തെ വയസ്സിൽ പത്രപ്രവർത്തകനായി എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത ഗ്രന്ഥത്തിൽ എഴുതിയത്. ജീവചരിത്രത്തിൽ 14-ാമത്തെ വയസ്സിൽ പത്രപ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യന് പിന്നെ മതം പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ആസാദിനെ പോലുള്ള പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് സാധിക്കും. ആസാദ് ഒരു പ്രഗത്ഭനായ പണ്ഡിതനായി തീർന്ന് അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്. പല പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായി അദ്ദേഹം വാദപ്രതിവാദം നടത്തിയിരുന്നു. അപ്പൊ ഈ വാദപ്രതിവാദം നടത്തുമ്പോഴെല്ലാം തന്നെ വലിയ വലിയ മൗലാനമാരുടെ മനസ്സിൽ ആദാവിനെ കുറിച്ചുണ്ടായിരുന്ന രൂപം അദ്ദേഹം ഒരു വൃദ്ധനായിരിക്കും, വലിയ വയസ്സനായിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു പണ്ഡിതൻ അദ്ദേഹം നേരിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അങ്ങനെ 17-കാരനായ ആദാദ് കയറി വന്നപ്പോൾ ആൾ ചോദിച്ചു, ബാപ്പാക്ക് വരാൻ കഴിയാത്തവണ്ട് മകനെ അയച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ തന്നെ ആദാദ് എന്ന് പറഞ്ഞപ്പോഴാണ് ആൾ അന്തം വിട്ടത്. ഡൽഹിയിലെ വലിയൊരു ലൈബ്രറിയിൽ കയറി ചെന്ന് പുസ്തകം ആവശ്യപ്പെട്ടു. വളരെ കരിമാത്ര പ്രസക്തമായ വലിയ വലിയ മൗലാനമാർ മാത്രം കൈകാര്യം ചെയ്യുന്ന പുസ്തകം. ബുക്ക് സ്റ്റാളുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് പേര് തെറ്റിപ്പോയാൽ, ഇതൊക്കെ വലിയ വലിയ മഹാന്മാർ കൈകാര്യം ചെയ്യുന്ന പുസ്തകം. ശരിയാണ്, ഞാനത് വായിച്ചിട്ടുണ്ട്, അതിൽ എന്നിന്ന തെറ്റുകളുണ്ടോ, തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകശാലക്കാരൻ അന്തം വിട്ടു. ഇതുപോലെ അപൂർവമായ ചില പ്രതിഭകൾ ഉണ്ടായിരിക്കുമെന്നല്ലാതെ ഇദ്ദേഹം അതിൽപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ചവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഹുക്കൂമത്തെയിലായി അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ചുമതല. ഏത് രാജ്യത്തും ഏത് ഭരണകൂടം, ഇവിടെ RSS ഭരിച്ചിരുന്നാലും ഹിന്ദു മഹാസഭ ഭരിച്ചിരുന്നാലും വിശ്വ ഹിന്ദു പരിഷത്ത് ഭരിച്ചിരുന്നാലും ആർക്കും നമ്മളെ ഇസ്ലാമിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കും. അതിന് മാത്രമേ ഇസ്ലാം എന്ന് പറയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ കഴിയാതെ വന്നാൽ മറ്റു രാജ്യത്തേക്ക് ഇതിൽ പോകണം, അവിടെ ജീവിക്കാൻ കഴിയണം. ഇത് എവിടേക്ക് പോയാലും അവിടെ തന്റെ ചിന്താഗതി അനുസരിച്ച് ഇസ്ലാമിക വിശ്വാസാധാരങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ അത് ആ ലോകത്തിൽ ഭരണകൂടങ്ങളുടെ തകരാറല്ല, മറിച്ച് നമ്മുടെ ചിന്തയുടെ തകരാറാണ്, അതിലെന്തോ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോ ഉലൂഹിയത്തിലും പിന്നെ റുബൂബിയത്തിലും പങ്കുചേർക്കുന്നത് ഏത് പ്രകാരം ചെറുക്കാണ്, അതുപോലെ തന്നെയാണ് ഹുക്കുമിലും പങ്കുചേർക്കുക. ഈ ഖുർആന്റെ വ്യക്തമായ കൽപ്പനകൾക്ക് വിരുദ്ധമായി നബി അതിൽ പങ്കുചേർത്തുകൊണ്ട് വേറെ ഹുക്കുമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഹുക്കുമിൽ പങ്കുചേർത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ മറ്റുള്ള ചെറുക്കുകളെപ്പോലെ തന്നെ ഏത് ആദൻ നബിയുടെ കാലത്തുണ്ടായിരുന്ന ചെറുക്ക് ഇന്നും ചെറുക്കാണ്. ഖിയാമം ലോകാവസാനം മുതലേ ചെറുക്കായി തന്നെ തുടരുകയും ചെറുക്ക് തൗഹീദായി മാറുകയില്ല. കള്ള് ചുർക്കയാകുന്നത് പോലെ ചെറുക്ക് തൗഹീദായി മാറൂല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഖുർആന്റെ ഹുക്കുമനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആയിരമായിരം ആകാശ സീമകൾ കപ്പുറത്തുള്ളൊരു താഴ്വരയിൽ നിന്നും വരുമ്പോൾ കണ്ടുവോ നീ എന്റെ വഹറസൂലിന്റെ തിരുവദനം. ഇഖ്റയിൻ തിരുവരുൾ കൽബില്ലാവാഹിച്ച ഇഖ്റയിൻ തിരുവരുൾ കൽബില്ലാവാഹിച്ച എൻ തിരുനബിയുടെ തിരുവദനം, എൻ തിരുനബിയുടെ തിരുവദനം. റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റ്.